പെൺമ പെൺമനസിന്റെ സ്വപ്നവഴികളിലൂടെ. നിർവഹണം ഭാഗ്യലക്ഷ്മി.
നമസ്കാരം. പെൺമയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. പെൺമയിൽ ഇന്ന് സിനി ബത്തേരി പരിചയപ്പെടാം.
നമസ്കാരം ചേച്ചി, റേഡിയോ മാറ്റുള്ളിയിലേക്ക് സ്വാഗതം.
നമസ്കാരം
ചേച്ചിയെ, ഒന്ന് പരിചയപ്പെടുത്തോ.
എന്റെ പേര് സിനി. എനിക്ക് ഭർത്താവ്, രണ്ട് കുട്ടികള്. ഞാന് വയനാട്ടിലെ ബീനാക്ഷി എക്സ് സർവീസ്മെൻ കോളനി, അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ എന്റെ സ്വന്തം വീട് വാഗേരിയാണ്. സ്കൂളിലാണ് ഞാൻ പഠിച്ചത്.
അതെ അല്ലേ, ഓക്കെ. ഇപ്പൊ ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
ഇപ്പൊ ഞാന് ബത്തേരി ഒരു നോറ ഫാൻസി എന്ന് പറഞ്ഞ അവിടെ സെയിൽസ് ഗേൾ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്.
ബത്തേരി ടൗണിൽ തന്നെയാണോ?
ആ, ബത്തേരി ടൗണിൽ
തന്നെയാണ്. കുറെ ആയി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
അവിടെ ഇപ്പൊ ഒരു 8 മാസമായിട്ടേ ഉള്ളൂ.
അതെ അല്ലേ. മുൻപ് വേറെന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ ചേച്ചി?
മുൻപ് ഞാന് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഷോപ്പിലായിരുന്നു.
ഓ, അത് ശരി.
അവിടെ കുറച്ച് നാൾ അവിടെ നിന്നു, പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് മാറിയതാണ്.
അതെയോ, ബത്തേരി തന്നെയായിരുന്നോ?
ബത്തേരി
തന്നെയാണ്. ഓക്കെ. മക്കളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
മക്കള് മൂത്തയാളിപ്പൊ പ്ലസ് ടു കഴിഞ്ഞു, കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നു. പിന്നെ പാർട്ട് ടൈം ആയിട്ട് ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്.
ശരി.
പിന്നെ ചെറിയ ആള് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ഓക്കെ. ഹസ്ബൻഡ് ജോലി ഉണ്ടോ?
ഹസ്ബൻഡ് ബീനാച്ചി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പൊ നമുക്കിനി ചേച്ചിയുടെ കാര്യങ്ങളിലേക്ക് വരാം. എന്തൊക്കെയാണ് ചേച്ചിയുടെ താല്പര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാല് വരയ്ക്കുന്നതാണ്. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് എഴുത്തിലേക്ക് കടന്നിട്ടുണ്ട്.
ഓ, അത് ശരി.
ചെറിയൊരു ബുക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോ.
അത് ശരി.
കവിതകളാണ് അധികം എഴുതുന്നത്.
ഓക്കെ. നേരത്തെ എഴുതാറുണ്ടായിരുന്നോ? അതോ ഈ അടുത്ത് എഴുതി തുടങ്ങിയതാണ്?
അത് കുറച്ച് മുന്നേ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് തുടർന്ന് പോകാൻ പറ്റിയില്ല. ഇപ്പൊ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്ത്.
കവിതകൾ മാത്രാണോ അതോ ചെറുകഥകളോ അങ്ങനെ എന്തെങ്കിലും എഴുതാറുണ്ടോ?
ചെറുകഥകള് കുറച്ചൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ അതൊന്നും പബ്ലിഷ് ആയിട്ടില്ല.
ഇപ്പൊ
കവിതകളാണ് ഇപ്പൊ ശരിക്കും നോക്കുന്നത്.
കുറച്ച് പുസ്തകമാക്കി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലല്ലേ?
അതെ, പുസ്തകമാക്കി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
ഓക്കെ. മുൻപ് മത്സര പരിപാടികളിലൊക്കെ പങ്കെടുക്കാറൊക്കെ ഉണ്ടായിരുന്നോ?
മത്സര പരിപാടികൾ ഞാൻ ചിത്രരചനാ മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്.
ശരി.
അത് ചെറുതായിട്ടൊക്കെ എങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1st, 2nd ഒക്കെ എനിക്ക് തന്നെയാണ് കിട്ടാറുള്ളത്.
ഓക്കെ. ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ?
ഇല്ല, ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടില്ല. 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ എനിക്കത് പോകാൻ പറ്റിയിട്ടില്ല.
ശരി. അപ്പൊ എങ്ങനെയുള്ള വരകളാണ്? ഇപ്പൊ പെൻസിൽ ഡ്രോയിങ് ആണോ അതോ വാട്ടർ കളർ ആണോ ഓയിൽ പെയിന്റിംഗ് ആണോ എങ്ങനെയുള്ളതാ ചെയ്യുന്നത്?
ഞാന് പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറും ആണ് അധികം ചെയ്യുന്നത്.
എക്സിബിഷനിലേക്ക്
കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ.
ഓക്കെ. എക്സിബിഷനൊക്കെ നടത്താനൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ?
എക്സിബിഷനൊക്കെ നടത്തണം, കുറച്ചും കൂടി ആയിട്ട് വേണം. ഇപ്പൊ എന്റെ കയ്യിൽ അധികം ചിത്രങ്ങൾ കുറവാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഞാനിപ്പോ.
അതെല്ലേ. അപ്പൊ ഡ്രോയിങ് ആണെങ്കിൽ ഇനി പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പോകാൻ താല്പര്യമുണ്ടോ?
പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകും, കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു വിഷയമാണ്.
ശരി. അപ്പൊ ഈ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. അപ്പൊ ഈ ഒരു തിരക്കുകൾക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾക്ക് കൂടെ സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ?
അത് രാത്രി കുറച്ച് സമയം ഞാൻ അതിനായിട്ട് മാറ്റി വെക്കും ദിവസം.
ഇപ്പം
വിളക്കുകളെല്ലാം ഒഴിഞ്ഞു കഴിയുമ്പോൾ
ചേച്ചിയുടെ താല്പര്യങ്ങൾക്ക് കൂടുതലുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അല്ലേ?
അതെ അതെ.
എഴുത്തിപ്പം എഴുതാറുള്ള ഒരാളാണ്. അത്യാവശ്യം ഇപ്പൊ തിരുത്തലുകളൊക്കെ വേണമെങ്കിൽ ആരെയാണ് കാണിക്കാറ്? എഴുതി കാണിച്ച് അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ടോ? എങ്ങനെയാണ്
തിരുത്തലുകൾ? ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലിടും. അതില് പലരുടെ അഭിപ്രായം ഞാൻ സ്വീകരിക്കും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്.
അതെ അല്ലേ. എത്രത്തോളം കവിതകൾ എഴുതിയിട്ടുണ്ടാകും ഇതുവരെ?
പിന്നെ പുസ്തകത്തിലേക്ക് ഞാനിപ്പോ ഒരു 10-32
എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പം എങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പൊ കവിതകൾ എഴുതാനായിട്ട് സെലക്ട് ചെയ്യാറ്?
വിഷയങ്ങൾ എനിക്ക് സ്ത്രീകളെ കുറിച്ചും, സ്ത്രീകളുടെ എന്താ പറയാ, അകത്തളങ്ങളിൽ സ്ത്രീകൾ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, സത്യത്തിൽ എന്നെ പോലെയുള്ള ഒരു അവരുടെ ഒരു അവസ്ഥയെ കുറിച്ച്, അതൊക്കെ തന്നെയാണ് എന്റെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ.
അതെ അല്ലേ. ഇപ്പം എഴുതിയതില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എല്ലാ കവിതകളും ഇഷ്ടമായിരിക്കും എന്നറിയാം, എങ്കിലും ഏതെങ്കിലും ഒരു കവിത നമുക്ക് വേണ്ടി ഒന്ന് ചൊല്ലാൻ പറ്റുമോ?
അതെനിക്ക് 2-3 ലൈനെ
ഓർമ്മയുള്ളൂ.
ആയിക്കോട്ടെ. കണ്ണേ ജനിക്കുക, പെണ്ണായി പിറക്കുക, വെയിലിൽ വളർന്നു നീ തണലായി മാറുക, കണ്ണേ വിളിച്ചു നീ പെണ്ണായി പിറന്നു നീ.
അത്രയും ചൊല്ലിയ വരികളൊക്കെ നല്ല വരികളാണ്. അപ്പം ഇതുപോലെയുള്ള കവിതകൾ തന്നെ ആയിരിക്കുമല്ലോ എഴുതിയിട്ടുണ്ടാകുക. കുറച്ച് കവിതകളുടെ എഴുതിയ കവിതകളുടെ തലക്കെട്ടുകൾ ഓർമ്മയുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ?
തലക്കെട്ടുകളാ? തലക്കെട്ടുകൾ പിന്നെ ഈ കണ്ണേ ജനിക്കുക എന്നുള്ളതിന് ഞാൻ ഒപ്പാദാരി എന്നൊരു തലക്കെട്ടാണ്, അതാണ് ഇപ്പൊ എന്റെ പുസ്തകത്തിന്റെ പേരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.
ഓക്കെ.
പിന്നെ വാർദ്ധക്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, മഴയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്.
എല്ലാ വിഷയങ്ങളും കവർ ചെയ്ത് പോവാറുണ്ട് അല്ലേ?
അതെ, എല്ലാത്തിലും ചെറുതായിട്ട് ചെയ്തിട്ടാണ് പുസ്തകത്തിലേക്ക് ചെയ്തേക്കുന്നത്.
അപ്പൊ ഒരു കവിയത്രി ആവുമ്പോ പ്രത്യേകിച്ച് എല്ലാ വിഷയങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാവുകയും എഴുതാൻ ശ്രമിക്കാറൊക്കെ ചെയ്യണല്ലോ അല്ലേ? അപ്പൊ ചേച്ചി, അതുപോലെ ഇപ്പൊ വരയ്ക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വരയ്ക്കാനുള്ള വിഷയങ്ങൾ?
വരയ്ക്കാനുള്ള വിഷയങ്ങൾ വെച്ചാൽ നമ്മള്, എനിക്ക് ഒരുപാട് അറിവുകളൊന്നും ഇല്ല, നമ്മള് വീടിന് ചുറ്റും മാത്രം. അപ്പൊ അധികം പ്രകൃതിയെ കുറിച്ചും കുട്ടികള്, പ്രകൃതി, അങ്ങനെയുള്ളത് തന്നെയാണ് ഞാൻ വരയ്ക്കാറുള്ളത്.
അതെ. ഓക്കെ. ഇപ്പൊ ഹസ്ബൻഡ് മക്കളൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ?
ഹസ്ബൻഡ് സപ്പോർട്ടാണ്. ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിൽ ഞാൻ നിക്ക രണ്ടാമത് വീണ്ടും ഇതിലേക്ക് ഞാനിപ്പോ വന്നിരിക്കുന്നത്.
ചേച്ചി പഠിച്ചതൊക്കെ എവിടെയാണ്?
ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ വാഗേരി ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ +2 ബത്തേരി യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടായിരുന്നു, അവിടെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, അങ്ങനത്തെ ലാബ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിലേക്കൊന്നും പോകാനൊരു അവസരം കിട്ടിയിട്ടില്ല.
ശരി. ഇപ്പം ഈ എഴുത്തും അതുപോലെ തന്നെ വരയ്ക്കലും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് ഒരു ബ്രേക്ക് വന്നത്?
ബ്രേക്ക് വന്ന വെച്ചാൽ നമ്മുടെ ഒരു ജീവിത സാഹചര്യം, വിവാഹം, അവിടുത്തെ അന്തരീക്ഷം എല്ലാം വെച്ച് എനിക്ക് അതിലേക്ക് തുടർന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഏകദേശം കുട്ടികളൊക്കെ വലുതായി, അങ്ങനെയൊക്കെ ഒരായ സ്ഥിതിക്ക് വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ വന്നെ.
വീണ്ടും ഈ ഒരു താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാ ചേച്ചിക്ക് ഇപ്പൊ സ്വന്തമായിട്ട് തോന്നുന്നത്?
മാറ്റങ്ങളെന്ന് തോന്നുന്നത് വെച്ചാല് നമ്മൾ ഇതിൽ നിന്നാല് നമുക്കായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എല്ലാത്തിലുപരി നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷമാണ്, നമുക്ക് നമ്മളെ കാര്യം നിൽക്കാൻ പറ്റും എന്നൊക്കെ എനിക്കൊരു പ്രതീക്ഷയുണ്ട്.
ചേച്ചിയെ പോലെ ഇപ്പൊ ഒരുപാട് വീട്ടമ്മമാരുണ്ടാകും ഇപ്പൊ വിവാഹത്തിന് ശേഷം, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം മൂലമൊക്കെ ഇതുപോലുള്ള കഴിവുകളൊക്കെ അതെങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റാതായി പോയ ഒരുപാട് സ്ത്രീകളുണ്ടാവും വീടുകളിൽ ഒതുങ്ങിപ്പോയവര്. അപ്പൊ അങ്ങനെയുള്ളവരോട് വീണ്ടും അതിലേക്ക് തിരിച്ചു വന്ന ഒരാൾ എന്ന നിലയ്ക്ക് ചേച്ചിക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
അവര് തീർച്ചയായും ഇങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുകളുള്ളവരാണെങ്കിൽ അതിൽ തുടർന്നു പോവുക, കൂടുതൽ കൂടുതൽ ഉയരത്തിലെത്തുക. പിന്നെ അതിൽ നിന്ന് എന്തായാലും നമുക്കൊരു മെച്ചത ഉണ്ടാകുള്ളൂ എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എല്ലാവരും അങ്ങനെ എന്തെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ അത് കളയരുത്, അത് തിരിച്ചു കൊണ്ടുവരിക. ആരെങ്കിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും.
തീർച്ചയായിട്ടും. അപ്പൊ മറ്റുള്ളവർ, ഇപ്പം ചേച്ചി പറഞ്ഞു ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുന്നത്, തീർച്ചയായിട്ടും ഇപ്പൊ ഒരു സ്ത്രീയുടെ അവരുടെ വീട്ടുകാരും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്?
പിന്തുണ ഇങ്ങനത്തെയുള്ള കാര്യത്തിൽ ആരുടെങ്കിലും പിന്തുണ നമുക്ക് കിട്ടിയ തീരും. എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പിന്തുണയുണ്ട്, അതുപോലെ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ലല്ലോ. സുഹൃത്തുക്കളെ കൊണ്ട് എനിക്ക് ഒരുപാട് പിന്തുണ. ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനെ കഴിഞ്ഞും പിന്തുണ എനിക്ക് സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട്. എഴുതണം, വരയ്ക്കണം എന്നൊക്കെ അവര് തന്നെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്.
അതെ അല്ലെ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ എത്രയും പെട്ടെന്ന് പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇറക്കാനായിട്ട് കഴിയട്ടെ, എല്ലാവർക്കും വായിക്കാൻ കഴിയട്ടെ എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ രചനകളൊക്കെ. അതുപോലെ പറഞ്ഞതുപോലെ നല്ല ചിത്രങ്ങൾ വരച്ച് ഒരു എക്സിബിഷനും ഉടനെ തന്നെ നടത്താൻ കഴിയട്ടെ എന്ന എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും
സന്തോഷം
ചേച്ചി ഇപ്പൊ ഒരാളെ പെടുത്താൻ കഴിഞ്ഞതില്.
എനിക്ക് ഇങ്ങനെ ഒരു അവസരം നന്ന രേഖമായിട്ടിരിക്കും, എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തും.
സിനി ബത്തേരിയാണ് ഇന്ന് പെൺമയിലൂടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയത്. പെൺമയുടെ പുതിയൊരധ്യായത്തിൽ മറ്റൊരു പെൺ സുഹൃത്തുമായി വീണ്ടും എത്താം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. പെൺമ, പെൺമനസിന്റെ സ്വപ്ന വഴികളിലൂടെ. നിർവഹണം ഭാഗ്യലക്ഷ്മി.